ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സയൻസ് വേൾഡ് മാഗസിനിൽ വന്ന ഒരു ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഇന്നുപയോഗിക്കുന്ന വെള്ളം ഒരിക്കൽ ഒരു ദിനോസറിന്റെ ദാഹം ശമിപ്പിച്ചിരിക്കാം. ഭൂമിയിൽ ഇപ്പോഴുള്ള ജലം മാത്രമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നതാണ് അതിന് കാരണം. അതായത് അടിസ്ഥാനപരമായി ഭൂമിയിലെ മൊത്തം ജലം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്ന്. എന്നുവച്ചാൽ ജലം അനന്തമായി സമുദ്രത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കും തിരിച്ച് ഭൂമിയിലേക്കും നദികളിലേക്കും സമുദ്രങ്ങളിലേക്കും പര്യയനം ചെയ്യുന്നു എന്ന്. അതാണ് ബൈബിളിലും പറഞ്ഞിട്ടുള്ളത്, സകല അരുവികളും കടലിലേക്ക് ഒഴുകിച്ചേരുന്നു, എന്നിട്ടും കടൽ നിറഞ്ഞു കവിയുന്നില്ല, അരുവികൾ വീണ്ടും ഒഴുകാൻ അവ ഒഴുകി വന്ന ഇടത്തേക്ക് പിന്നെയും ചെല്ലുന്നു. അപ്പോൾ പിന്നെ ജലക്ഷാമത്തിന് സാധ്യതയുണ്ടോ? ആളുകൾ കുടിവെള്ളമില്ലാതെ വലയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഉണ്ട്. പണ്ടൊരു നാട്ടിൽ ജലക്ഷാമം രൂക്ഷമായി. പക്ഷെ ആളുകൾക്ക് തെല്ലും ഭയം തോന്നിയില്ല, കാരണം അവർ കുഴൽക്കിണറുകൾ കുഴിച്ചിരുന്നു. കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും ഇഷ്ടംപോലെ ഭൂഗർഭജലം. മലിനീകരണമാണെങ്കിൽ തീരെയില്ല. പക്ഷെ ഒരു ദിവസം ആകെ മാറി. കുഴൽ വെള്ളമാകെ മലിനമായി. കുടിവെള്ളം ഉപ്പുവെള്ളമായി. കൃഷിയിടങ്ങൾ ഉണങ്ങി വരണ്ടു. കുടിവെള്ളമില്ലാതെ ജനങ്ങൾ വലഞ്ഞു. ഒടുവിൽ വിദഗ്ധർ പറഞ്ഞു, വറ്റി വരണ്ടുകൊണ്ടിരുന്ന ഭൂഗർഭജല ശേഖരത്തിലേക്ക് അകലെ കടലിൽ നിന്നും ഉപ്പുവെള്ളം കയറിക്കൂടിയിരിക്കുന്നു. ഇനി സാധാരണ ജീവിതം അസാധ്യമാണ്. കയ്യും കണക്കുമില്ലാതെ ഭൂമിയിലെ ജലം വലിച്ചൂറ്റിയവർ അവ റീചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കാതിരുന്നതാണ് അപകടത്തിന് വഴിയൊരുക്കിയത്. കുടിവെള്ളവും കൃഷിയും മുട്ടിയാൽ പിന്നെ ജനത്തിന് എന്തു പ്രസക്തി? സംസ്കാരങ്ങൾ പോലും ഉണ്ടാവില്ല. മണ്ണിനടിയിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങിയാൽ മാത്രമേ അവിടെ അമൂല്യമായ ജലശേഖരം റീചാർജ് ചെയ്യപ്പെടുകയുള്ളൂ. അതിന് മഴവെള്ളം മാത്രം പോരാ, വെള്ളത്തിന് ആഴ്ന്നിറങ്ങാൻ വേണ്ട സൌകര്യവും ഉണ്ടാകണം. ദേശീയ ശരാശരിയേക്കാൾ മഴ കിട്ടുന്ന നാടാണ് നമ്മുടേത്. പ്രതിവർഷം 3125 മില്ലിമീറ്റർ. ദേശീയ ശരാശരി 1170 മില്ലിമീറ്റർ മാത്രം. പക്ഷെ കിട്ടുന്ന മഴയുടെ 85% നാലു മാസങ്ങളിലാണ്. ശേഷിക്കുന്ന 15% 8 മാസങ്ങളിലായി. അതുകൊണ്ട് 85% പെയ്യുന്ന ആ 4 മാസങ്ങളിൽ മഴവെള്ളം ഭൂമിയിലേക്ക് താഴണം, ഭൂഗർഭജലമായി നിറയണം. അതുണ്ടോ? വെള്ളത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. 44 നദികൾ, 50 ലക്ഷത്തോളം കിണറുകൾ, 100,000 കുളങ്ങൾ, 3000 അരുവികൾ. ലോകത്തിൽ തന്നെ കിണറുകളുള്ള നാട്. പക്ഷെ നമ്മളിപ്പോൾ കുടിവെള്ളത്തിനായി വലയുകയാണ്.
നേരം വെളുവോടുകളും ഞങ്ങൾ ഉറക്കൊഴിഞ്ഞിട്ടാണ് കൂടുന്നത്.
ഞങ്ങൾക്ക് വെള്ളം വേണ്ടേ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഭക്ഷണം ഇല്ലാതെ ഇപ്പോ ഒരു 2 ദിവസം ഒരു ദിവസവും ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാം.
കുടിവെള്ളം പാക്കേജ്ഡ് വാട്ടറായി മാറിയിട്ടും കാലമേറെയായി. ഇന്ന് കേരളത്തിൽ 50 മിനറൽ വാട്ടർ കമ്പനികളുണ്ട്. ഏകദേശം 75 ലക്ഷം ലിറ്റർ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടറാണ്. അതായത് 7 കോടിയുടെ ബിസിനസ്സാണ് നടക്കുന്നത് എന്ന് 3 വർഷത്തിന് മുമ്പുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലോകത്താകെ ഈ ബോട്ടിൽഡ് വാട്ടർ വ്യാപകമാണ്. 1970 വെറും 100 കോടി ലിറ്റർ മാത്രമായിരുന്നു. 2000 അത് 8400 കോടി ലിറ്ററായി. 2020 220 ലക്ഷം കോടിയാവും എന്നാണ് കണക്ക്. ഇന്ത്യയിൽ ആദ്യമായി പാർലെയാണ് ബിസ്ലേരി എന്ന ബ്രാൻഡിൽ ബോട്ടിൽഡ് വാട്ടർ പുറത്തിറക്കിയത്. 1991 20 ലക്ഷം കേസസ്. 2005 അത് 82 ലക്ഷം കേസായി. പൈപ്പ് വെള്ളത്തിന് ഗുണമില്ല എന്ന് കരുതിയിട്ടും സൌകര്യമാണെന്ന് കരുതിയിട്ടും ഒക്കെ തന്നെയാണ് ബോട്ടിൽഡ് വാട്ടറിനെ നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, കുപ്പിവെള്ളം വാങ്ങി അത് മുഴുവനും കുടിക്കാതെ കളയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. വിവാഹ പാർട്ടികളിൽ, മറ്റ് ഇവന്റുകളിൽ വെള്ളം എത്രയോ പാഴാക്കുന്നവരാണ് നമ്മൾ. നമ്മൾ അറിയുന്നുണ്ടോ വെള്ളത്തിന്റെ മൂല്യം? വെള്ളമില്ലെങ്കിൽ ജീവനില്ല എന്ന് ഓർമ്മിക്കുന്നുണ്ടോ? മനുഷ്യനോ മൃഗത്തിനോ സസ്യത്തിനോ അതില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ആന മുതൽ സൂക്ഷ്മാണു വരെ എല്ലാറ്റിനും വെള്ളം അനിവാര്യമാണ്. മറ്റൊന്നും അതിന് പകരമാവില്ല. മനുഷ്യരക്തത്തിൽ 95% വെള്ളമാണ്. എല്ലുകളിൽ 22%, തലച്ചോറിൽ 75%. അതായത് വെള്ളമില്ലാതെ ജീവനില്ല. കുപ്പിവെള്ളം വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഓർക്കണം, അത് ആഡംബരത്തിനുള്ളതല്ല, ആവശ്യത്തിനുള്ളതാണ് എന്ന്. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ് എന്ന്.
ഞങ്ങളുടെ വെള്ളം വേണ്ടേ? വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ?